2019 ജൂൺ 7 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ പി എസ് ശ്രീകുമാറിന്റെ ലേഖനം. മേയ്ക്ക് ശേഷം 6 യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടനെ പുറത്തുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 2016 പ്രധാനമന്ത്രി കസേരയിലെത്തിയ തെരേസ മേ കണ്ണീരോടെയാണ് ഔദ്യോഗിക വസതിയായ 10 ഡൌണിംഗ് സ്ട്രീറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടനെ പുറത്തേക്ക് കൊണ്ടുവരാനായി കഴിഞ്ഞ 3 വർഷക്കാലമായി അവർ ശ്രമിക്കുകയായിരുന്നു. ആ ശ്രമത്തിൽ ദയനീയമായി പരാജയപ്പെട്ടാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെക്കാനുള്ള തീരുമാനം മെയ് 26 പ്രഖ്യാപിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിട്ടൻ സന്ദർശനം കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കിയതിനാൽ ഇന്ന് അവർ രാജിക്കത്ത് നൽകിയേക്കും. ജൂലൈ മാസത്തിൽ പുതിയ പ്രധാനമന്ത്രിയെ കൺസർവേറ്റീവ് പാർട്ടി തെരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെ കാവൽ പ്രധാനമന്ത്രിയായി അവർ അധികാരത്തിൽ തുടരും. ബ്രെക്സിറ്റ് എന്ന ഭൂതം ബ്രിട്ടനെ പിടിവിടാതെ അലട്ടാൻ തുടങ്ങിയത് 2015 മുതലാണ്. 2015 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡേവിഡ് കാമറൂണാണ് ബ്രെക്സിറ്റ് പ്രശ്നത്തിൽ ജനഹിതമറിയാനായി ഹിതപരിശോധന നടത്തിയത്. വ്യക്തിപരമായി യൂറോപ്യൻ യൂണിയനിൽ ബ്രിട്ടൻ തുടരണമെന്ന പക്ഷക്കാരനായിരുന്നു അദ്ദേഹം. എന്നാൽ ഹിതപരിശോധനയിൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്ന അഭിപ്രായത്തിനാണ് ഭൂരിപക്ഷം ലഭിച്ചത്. അതോടെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും ആഭ്യന്തര സെക്രട്ടറിയായിരുന്ന തെരേസ മേയെ പ്രധാനമന്ത്രിയാക്കുകയും ചെയ്തു. അങ്ങനെ കാമറൂൺ ബ്രെക്സിറ്റിന്റെ ആദ്യ ഇരയായി. സ്വന്തം നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ വമ്പിച്ച ഭൂരിപക്ഷം നേടി പ്രധാനമന്ത്രി പദത്തിലെത്തുക എന്ന മോഹത്തോടെ തെരേസ മേ 2017 ജൂണിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തിയെങ്കിലും അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ല. തുടർന്ന് വടക്കൻ അയർലൻഡിലെ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയുടെ പിന്തുണയോടെയാണ് അവർ സർക്കാർ രൂപീകരിച്ച് വീണ്ടും പ്രധാനമന്ത്രിയായത്. ഈ സഖ്യമാണ് ഒടുവിൽ അവരുടെ ഭരണത്തിന് അന്ത്യം കുറിക്കുന്നതിലേക്ക് നയിച്ചത്. യൂറോപ്യൻ യൂണിയനുമായി ബ്രെക്സിറ്റ് കരാറിന് വേണ്ടി അവർ നടത്തിയ ചർച്ചകളിലെ പ്രധാന തടസ്സം ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയുടെ നിലപാടായിരുന്നു. ഐറിഷ് റിപ്പബ്ലിക്കും വടക്കൻ അയർലൻഡുമായ തടസ്സങ്ങളോ കസ്റ്റംസ് പരിശോധനകളോ ഇല്ലാത്ത ഒരു ബ്രെക്സിറ്റ് ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയുടെ ആവശ്യം. എന്നാൽ ഇതിനോട് മേയുടെ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങളിൽ ഭൂരിപക്ഷവും യോജിച്ചില്ല. യൂറോപ്യൻ യൂണിയന്റെ നികുതി വ്യവസ്ഥയും മറ്റ് നിയന്ത്രണങ്ങളും നിലനിർത്തുന്നതായിരുന്നു മേ തയ്യാറാക്കിയ ബ്രെക്സിറ്റ് കരാർ. ഈ വ്യവസ്ഥകൾ യൂറോപ്യൻ യൂണിയന് അടിയറവ് പറയുന്നതാണെന്നതിനാൽ ബ്രെക്സിറ്റിനെ അനുകൂലിക്കുന്ന പാർലമെന്റ് അംഗങ്ങൾ ഇതിനെ ശക്തിയുക്തം എതിർത്തു. അതേസമയം ബ്രിട്ടനെ സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമാക്കുന്ന കരാറായിരുന്നു മേ തയ്യാറാക്കിയതെന്ന് ആക്ഷേപിച്ച് ബ്രെക്സിറ്റ് വിരുദ്ധരും കരാറിനെ എതിർത്തു. ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിനുമായി അവർ ധാരണയുണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ അതിനോട് യോജിച്ചില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താനായി 2018 നവംബറിൽ യൂറോപ്യൻ യൂണിയനുമായി ഉണ്ടാക്കിയ കരാർ ബ്രിട്ടീഷ് പാർലമെന്റ് നിഷ്കരണം തള്ളിയതോടെ മേയുടെ പ്രതീക്ഷകൾക്കും നിറമങ്ങി. കരാറിൽ മാറ്റം വരുത്തി 3 തവണ അവർ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും അംഗങ്ങൾ അവയൊക്കെ വോട്ടിനിട്ട് തള്ളി. ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് അവർ രാജിവെച്ച ബ്രെക്സിറ്റിന്റെ 2-ാമത്തെ ഇരയായി മാറിയത്. ഡേവിഡ് കാമറൂന്റെ അനവസരത്തിലുള്ളതും ബുദ്ധിപരമല്ലാത്തതുമായ ബ്രെക്സിറ്റ് ഹിതപരിശോധനയും തുടർന്ന് മേയുടെ കടുംപിടുത്തവും ഏകപക്ഷീയവുമായ നിലപാടുകളുമാണ് ബ്രിട്ടനെ ചെകുത്താനും കടലിനുമിടയിലെ ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചത്. മേയുടെ രാജിയെ തുടർന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതൃത്വ സ്ഥാനത്തേക്ക് മത്സരിക്കാനായി നിരവധി എംപിമാരാണ് രംഗത്ത് വന്നിട്ടുള്ളത്. മുൻ വിദേശകാര്യ സെക്രട്ടറി ബോറിസ് ജോൺസൺ, മൈക്കിൾ ഗോവ്, ഡൊമിനിക് റാബ്, ആൻഡ്രിയ ലിഡ്സം, വിദേശകാര്യ സെക്രട്ടറി ജെറമി ഹോ, റോറി സ്റ്റീവാർട്ട്, ആഭ്യന്തര സെക്രട്ടറിയും പാകിസ്ഥാൻ വംശജനുമായ സാജിദ് ജാവിദ്, ബ്രെക്സിറ്റ് മന്ത്രി ജെയിംസ് കവർലി, മാറ്റ് ഹാൻകോക്ക്, എസ്തർ മാത്യു, കിറ്റ് മാർട്ടൌസ് തുടങ്ങി 13 പേരാണ് കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇതിനോടകം രംഗത്ത് വന്നിട്ടുള്ളത്. കൺസർവേറ്റീവ് പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഇത്രയധികം പേർ മുന്നോട്ട് വന്നത് ആദ്യമായാണ്. യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലാത്ത ബ്രെക്സിറ്റ് നടപ്പാക്കണമെന്ന പക്ഷക്കാരാണ് ബോറിസ് ജോൺസൺ, ഡൊമിനിക് റാബ്, എസ്തർ മാത്യു എന്നിവർ. ബാക്കിയുള്ളവർ ഇപ്പോഴും മേയുടെ മന്ത്രിസഭയിൽ തുടരുന്നവരും വിട്ടുവീഴ്ച മനോഭാവത്തോടെ ബ്രെക്സിറ്റ് പ്രശ്നം പരിഹരിക്കണമെന്ന ചിന്താഗതിക്കാരുമാണ്. ഇതിനിടയിലാണ് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്ക് മെയ് 23 തെരഞ്ഞെടുപ്പ് നടന്നത്. കൺസർവേറ്റീവ് പാർട്ടിയെയും ലേബർ പാർട്ടിയെയും പിന്തള്ളി ഏറ്റവും കൂടുതൽ സീറ്റ് കരസ്ഥമാക്കിയത് നിജൽ ഫറാജ് നേതൃത്വം നൽകുന്ന ബ്രെക്സിറ്റ് പാർട്ടിയായിരുന്നു. യൂറോപ്യൻ യൂണിയനെ പ്രേരിപ്പിച്ച് ബ്രിട്ടൻ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ നൽകാൻ സാധിക്കുന്ന കരാർ ഇവരിൽ ആർക്കുണ്ടാക്കാൻ കഴിയുമെന്നതും അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിനെയും ബ്രെക്സിറ്റ് പാർട്ടി നേതാവ് നിജൽ ഫറാജിനെയും നിലയ്ക്ക് നിർത്തി കൺസർവേറ്റീവ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാൻ ആർക്ക് കഴിയും എന്നിവയായിരിക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക. കൺസർവേറ്റീവ് പാർട്ടി നേതാവായി ഇവരിൽ ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിച്ച് ബ്രിട്ടനെ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു വലിയ വെല്ലുവിളിയാണ്.